الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد إننا مر كتاب التوحيد عند متن عند بشديكر نمار بكغيا كتاب عند الوبدشوم توحيد عند الوبدشوم كرنيا ദർസിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. ശേഖ് അദ്ദേഹത്തിന്റെ കിതാബ് ആരംഭിച്ചിട്ടുള്ളത് ബസ്മല കൊണ്ടാണ്. ബസ്മല എന്നാൽ അതിന്റെ അർത്ഥം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നാണ്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന പദത്തിന് ചുരുക്കമായി പറയുന്ന പദമാണ് അൽ ബസ്മല. ബസ്മല കൊണ്ടാണ് ശേഖ് ഈ കിതാബ് ആരംഭിച്ചിട്ടുള്ളത്. അമ്പിയാക്കന്മാരുടെ ചര്യയിൽപ്പെട്ടതാണ് ബിസ്മി കൊണ്ട് തങ്ങളുടെ ഗ്രന്ഥം ആരംഭിക്കുക എന്നത്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബിൽഖീസ് രാജ്ഞിക്ക് എഴുതിയ കത്ത്, അതിന്റെ തുടക്കം ബിസ്മി കൊണ്ടായിരുന്നു. فإنه من سليمان وإنه بسم الله الرحمن الرحيم سورة النحل ആകത്തിന്റെ ആദ്യ വരി അങ്ങനെയാണ് എന്ന് സൂറത്തുൻ നംലിൽ ആ ആയത്തിന്റെ ആദ്യ വരി അങ്ങനെയാണ് എന്ന് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. وإنه من سليمان ഈ കത്ത് സുലൈമാനിൽ നിന്നാണ്. وإنه بسم الله الرحمن الرحيم بسم الله الرحمن الرحيم എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കിതാബ് ആ റിസാല ആരംഭിച്ചത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് രാജാക്കന്മാർക്ക് എഴുതിയ കത്തുകൾ ആരംഭിച്ചത് ബിസ്മി കൊണ്ടാണ്. ഫിർഖൽ രാജാവിന് എഴുതിയ കത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭിച്ചത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് കൊണ്ടാണ് എന്നത് ഹദീസുകളിൽ വന്ന കാര്യമാണ്. ഇമാം മുസ്ലിം ആ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. മാത്രമല്ല അതിനൊക്കെ പുറമെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബ് ആരംഭിച്ചിട്ടുള്ളത് ബിസ്മി കൊണ്ടാണ്. എല്ലാ സൂറത്തുകളും ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നതുകൊണ്ടാണ് ആരംഭിച്ചിട്ടുള്ളത് സൂറത്തു തൗബ ഒഴികെ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനേകം നല്ല കാര്യങ്ങൾ തുടങ്ങുന്ന സന്ദർഭത്തിൽ ബിസ്മി ചൊല്ലിയതായി ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ശേഖ് അദ്ദേഹത്തിന്റെ കിതാബ് ആരംഭിച്ചിട്ടുള്ളതും ബിസ്മി കൊണ്ടാണ്. ബിസ്മില്ലാഹ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് പദങ്ങളുണ്ട്. ഒന്ന് ബാ, രണ്ട് ഇസ്മ. ഇവിടെ ബാ ഇസ്തിആനത്തിനു വേണ്ടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്മ കൊണ്ട് സഹായം തേടിക്കൊണ്ട്, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഇസ്മിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിസ്മില്ലാഹ്, ഇസ്മ എന്ന പദത്തിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം. പേര് എന്നാണ് അതിന്റെ അർത്ഥം, നാമം എന്നൊക്കെ പറയാം. ഇസ്മ എന്നത് സുമൂ എന്നതിൽ നിന്നാണ് വന്നത്, ഉയർന്നു നിൽക്കുന്നത് എന്ന അർത്ഥമാണ് അതിനുള്ളത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അടുക്കൽ നിന്ന് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന അയാളുടെ പേരായിരിക്കും. ആ അർത്ഥത്തിലാണ് ഇസ്മ എന്ന പദം വന്നത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ബിസ്മില്ലാഹി, അള്ളാഹുവിന്റെ നാമം കൊണ്ട്. അള്ളാഹു എന്നത് ഇസ്മുൽ ജലാലയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും മഹത്തരമായ നാമമാണ് അള്ളാഹ്. വിശുദ്ധ ഖുർആനിൽ 2000-ൽ അധികം തവണ അള്ളാഹ് എന്ന നാമം വന്നിട്ടുണ്ട്. ഖുർആനിൽ ഏറ്റവും അധികം വന്ന പേര് അള്ളാഹുവിന്റെ പേര് അള്ളാഹു എന്ന പേരാണ്. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ എല്ലായിടത്തും മറ്റെല്ലാ നാമങ്ങൾക്കും മുന്നേ വന്നിട്ടുള്ളത് ഈ പേരാണ്. അങ്ങനെ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു ഗഫൂറും റഹീമുമാണ്. അതല്ലാതെ ഇന്നൽ ഗഫൂർ ഹു അല്ലാഹ് എന്ന് ഖുർആനിൽ എവിടെയുമില്ല. മറിച്ച് ഇന്നല്ലാഹ ഗഫൂറു റഹീം, അല്ലാഹു എന്ന നാമമാണ് ആദ്യം ഖുർആനിൽ എല്ലായിടത്തും വന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അനേകം ശ്രേഷ്ഠതകൾ പറയപ്പെട്ട പേരാണ് അള്ളാഹു എന്ന പേര്. ചിലർ പറഞ്ഞു, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അള്ളാഹു എന്ന ആ നാമം ഉച്ചരിക്കുന്നത് കൊണ്ടാണ് ഹലാൽ ഹറാമുകൾ വേർതിരിയുന്നത്. ബിസ്മില്ല എന്ന് ചൊല്ലി അറക്കപ്പെട്ട ഭക്ഷണം ഹലാലാണ്, അതല്ലാത്ത ഭക്ഷണം അള്ളാഹുവിന്റെ നാമത്തിലല്ല അറക്കപ്പെടുന്നതെങ്കിൽ അത് ഹറാമാണ്, കഴിക്കാൻ പാടില്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിസ്മില്ല എന്ന് ചൊല്ലിക്കൊണ്ട് അടക്കുന്ന പാത്രം, അത് ചൊല്ലിക്കൊണ്ട് അടക്കുന്ന വാതിൽ, ഇവയൊന്നും പിശാചിനെ തുറക്കാൻ സാധിക്കുകയില്ല. വസ്ത്രമൂരിക്കഴിയുമ്പോൾ, വസ്ത്രമൂരുന്ന സന്ദർഭത്തിൽ ബിസ്മില്ല എന്ന് ചൊല്ലുന്നത് ഷെയ്ത്താനിന്റെ കണ്ണിൽ നിന്ന് നമ്മുടെ ഔറത്തുകളെ മറക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസുകൾ കാണാം. ഇങ്ങനെ അനേകം ശ്രേഷ്ഠതകൾ ബിസ്മില്ല എന്ന് പറയുന്നതിന് പറയപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം. അള്ളാഹുവിന്റെ നാമത്തിന്റെ പ്രത്യേകതയാണ് ബിസ്മില്ല, അള്ളാഹുവിന്റെ നാമം കൊണ്ട്. ആ നാമത്തിന്റെ പ്രത്യേകത എന്താണ്? അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ, അവന്റെ നാമത്തോടൊപ്പം മറ്റൊരു കാര്യവും ഒരു ഉപദ്രവവും ഏൽപ്പിക്കുകയില്ല. അള്ളാഹുവിന്റെ നാമം ഒപ്പമുണ്ടെങ്കിൽ മറ്റൊന്നിനും തന്നെ ഒരു ഉപദ്രവവും ഏൽപ്പിക്കാൻ സാധിക്കുകയില്ല. ഭൂമിയിലാകട്ടെ ആകാശങ്ങളിലാകട്ടെ ഒറ്റ ഒന്നിനും ഒരു കാര്യത്തിനും അള്ളാഹുവിന്റെ നാമത്തോടൊപ്പം മറ്റൊന്നിനെയും ഉപദ്രവിക്കാൻ സാധിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നതായി കാണാൻ സാധിക്കും. ഇങ്ങനെ അനേകം ഫളാഇലുകൾ ഈ ഇസ്മിന്, ശ്രേഷ്ഠതകൾ ഈ നാമത്തിന് പറയപ്പെട്ടിട്ടുണ്ട്. ബിസ്മില്ലാഹ്, ഇവിടെ ബിസ്മില്ലാഹ് എന്ന് പറയുമ്പോൾ ഇതിലൊരു ഫിഅല്, ഒരു പ്രവൃത്തി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പണ്ഡിതന്മാർ പറയും, മുതഅല്ലിഖുൻ ബിമഹ്ദൂഫിൻ ഫിഅലിൻ മുഅഖ്ഖർ മുനാസിബിൻ ലിൽമഖാം. ആ സാഹചര്യത്തിന്, നമ്മൾ ബിസ്മി ഏതൊരു സാഹചര്യത്തിലാണോ ചൊല്ലുന്നത് ആ സാഹചര്യത്തിനോട് യോജിച്ചു നിൽക്കുന്ന ഒരു പ്രവൃത്തി എപ്പോഴും ബിസ്മില്ല എന്നതിനോടൊപ്പമുണ്ട്. നമ്മൾ കുടിക്കുന്ന സമയത്ത് ബിസ്മി അല്ലാണെങ്കിൽ ബിസ്മില്ലാഹി അഷ്റബ്, അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ കുടിക്കുന്നു. അഷ്റബ് എന്ന ഫിഅല് അവിടെ പുറമേക്ക് കാണില്ലെങ്കിലും ആ ഫിഅല് അതിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ നമ്മൾ ഇത് വായിക്കാൻ തുടങ്ങണം. അപ്പൊ നമ്മൾ പറയുന്നത് എന്താ? ബിസ്മില്ലാഹി അഖറ, ഞാൻ ബിസ്മി ചൊല്ലിക്കൊണ്ട് വായിക്കുന്നു. ഷെയ്ഖ് റഹിമഹുള്ള അദ്ദേഹം ഈ ഗ്രന്ഥം എഴുതിയപ്പോൾ ബിസ്മി എഴുതി. അപ്പൊ അദ്ദേഹത്തിന്റെ ഉദ്ദേശം ബിസ്മില്ലാഹി അക്തബ്, ഞാൻ ബിസ്മി ചൊല്ലിക്കൊണ്ട് ഇത് എഴുതുന്നു. ഇത് ഷർഹ് ചെയ്യുന്ന ആളുകൾ, അവരാ ഷർഹ് ആരംഭിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് ബിസ്മില്ലാഹി അഷ്റഹ്, ഞാൻ ബിസ്മി ചൊല്ലിക്കൊണ്ട് ഇത് വിശദീകരിക്കുന്നു. ഇങ്ങനെ ഏതൊരു സാഹചര്യത്തിലാണോ ബിസ്മി നമ്മൾ വെക്കുന്നത് ആ സന്ദർഭത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു ഫിഅൽ, ഒരു പ്രവൃത്തി അതിനോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹ് എന്നതിന്റെ അർത്ഥം ഇൻഷാഅല്ലാഹ് വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പിന്നെ ഒരിക്കൽ എടുക്കാം. മൊത്തത്തിൽ നിങ്ങൾ മനസ്സിലാക്കാൻ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു, അള്ളാഹ് എന്നതിന്റെ അർത്ഥം ദുൽ ഉലൂഹിയതി വൽ ഉബൂദിയതി അലാ ഖൽഖിഹി അജ്മഈൻ, സൃഷ്ടികൾക്കും ഈതെ ആരാധ്യനായിരിക്കാൻ, ഇലാഹ് എന്ന് വിളിക്കപ്പെടാൻ, ഇബാദത്ത് നൽകപ്പെടാൻ അർഹതയുള്ളവൻ എന്നാണ് അള്ളാഹ് എന്ന നാമത്തിന്റെ അർത്ഥം. മൊത്തത്തിൽ അങ്ങനെ മനസ്സിലാക്കുന്നൊരു വിശദീകരണങ്ങൾ ഇൻഷാഅല്ലാഹ് പിന്നെ ഒരിക്കൽ നമുക്ക് എടുക്കാവുന്നതാണ്. ബിസ്മില്ലാഹി അർറഹ്മാൻ അർറഹീം. അർറഹ്മാൻ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ വിശാലമായ റഹ്മത്തുള്ളവൻ എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങേയറ്റത്തെ വിശാലമായ, വളരെ വിശാലമായ റഹ്മത്തുള്ളവൻ. പണ്ഡിതന്മാർ ചിലർ പറഞ്ഞു ദുർ റഹ്മത്തിൽ വാസിഅ, വിശാലമായ ഒരു അറ്റവുമില്ലാത്ത അങ്ങേയറ്റത്തെ റഹ്മത്തുള്ളവൻ എന്നാണ് അർറഹ്മാൻ എന്ന പദത്തിന്റെ അർത്ഥം. അർറഹീം എന്ന് പറഞ്ഞാൽ ദുർ റഹ്മത്തിൽ വാസില, അടിമകളിലേക്ക് എത്തുന്ന, അടിമകൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ള അള്ളാഹുവിന്റെ റഹ്മത്തിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അർറഹീം എന്ന് പറയുന്നത്. ചില ആളുകൾ പറയാറുണ്ട് റഹ്മാൻ എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങൾക്കും കാഫിരീങ്ങൾക്കും റഹ്മത്ത് ചൊരിയുന്നവൻ, റഹീം എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങൾക്ക് മാത്രം റഹ്മത്ത് ചൊരിയുന്നവൻ. ഇത് യഥാർത്ഥത്തിൽ സലഫുകളിൽ ചിലരിൽ നിന്ന് പറയപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിന് വ്യക്തമായ ഖുർആനിലോ ഹദീസിലോ വ്യക്തമായി അതിന് തെളിവൊന്നുമില്ല. ചില ആളുകളുടെ ധാരണ റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഇഹത്തിലും പരത്തിലും റഹ്മത്ത് ചൊരിയുന്നവൻ, റഹീം എന്ന് പറഞ്ഞാൽ പരലോകത്ത് മുഅ്മിനീങ്ങൾക്ക് മാത്രം റഹ്മത്ത് ചൊരിയുന്നവൻ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസാണ് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അത് തെറ്റായ ധാരണയാണ്. സലഫുകളിൽ ഒരാൾ പറഞ്ഞ ഒരു അഭിപ്രായം മാത്രമാണ്. മാത്രമല്ല ഈ വിഷയത്തിൽ റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, റഹീം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി വന്നിട്ടുള്ള ഒരു ഹദീസ് ആകട്ടെ ദുഅഈഫുമാണ്, അത് സ്വീകാര്യവുമല്ല. എന്നാൽ കൂടുതൽ ശരിയായ അള്ളാഹു അലം ആ പദത്തിനോട് കൂടുതൽ അടുത്തു നിൽക്കുന്ന അർത്ഥം അർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തിനെ അറിയിക്കുന്നതാണ്. വിശാലമായ റഹ്മത്തുള്ളവർ. റഹീം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമകൾക്ക് ചൊരിയുന്ന അവന്റെ റഹ്മത്ത്, അതിനെ അറിയിക്കുന്ന പദമാണ്. ഇത് രണ്ടുമാണ് ഈ വാക്കിന്റെ വിശദീകരണമായിട്ട് അറിയപ്പെട്ടുള്ളത്. ഒന്ന്, റഹ്മാൻ എന്ന പദം അത് അവന്റെ വിശേഷണമാണ്. റഹീം എന്നത് അത് അവന്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട, അവർ റഹ്മത്ത് ചൊരിയുന്നു എന്ന കാര്യവുമായി ബന്ധപ്പെട്ട, അടിമകളിലേക്ക് എത്തുന്ന റഹ്മത്താണ്. റഹ്മാൻ എന്നത് അള്ളാഹുവിന്റെ അടുക്കലുള്ള റഹ്മത്തിനെ സൂചിപ്പിക്കുന്ന പദമാണ്. റഹ്മാൻ എന്ന പദമാണ് റഹീം എന്നതിനേക്കാൾ കൂടുതൽ വിശാലമായിട്ടുള്ളത്, കൂടുതൽ ശ്രേഷ്ഠമായിട്ടുള്ള പദം റഹ്മാൻ എന്നതാണ്. ബിസ്മില്ലാഹി അർറഹ്മാൻ അർറഹീം വബിഹി നസ്തഈൻ وبه نستعين എന്ന് പറഞ്ഞ കിതാബ് നിങ്ങളുടെ കയ്യിലില്ല. وبه نستعين എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് നമ്മൾ ഇസ്തിആനത്ത് സഹായത്തേട്ട് നടത്തുന്നു. ഇയ്യാക നഅബുദു വഇയ്യാക നസ്തഈൻ ആ പദത്തിന്റെ അതേ അർത്ഥം തന്നെയാണ് അവിടെയുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആലയോട് നമ്മൾ സഹായം തേടുന്നു. വഅലൈഹി അത്തവക്കുൽ വഅലൈഹി അത്തവക്കുൽ അവന്റെ മേലാണ് ഭരമേൽപ്പിക്കൽ, അതായത് അവന്റെ മേലെയാണ് നമ്മൾ തവക്കുൽ ചെയ്യുന്നത്. കിതാബു തൗഹീദ് പുസ്തകം അദ്ദേഹം ആരംഭിക്കുകയാണ്. കിതാബു തൗഹീദ്, കിതാബ് എന്നതിന്റെ വിശദീകരണം നമ്മൾ എടുത്താണ്, തൗഹീദ് വിശദീകരണം എടുത്തതാണ്, അതുകൊണ്ട് ഇനി അത് വീണ്ടും ആവർത്തിക്കുന്നില്ല. പിന്നെ അദ്ദേഹം നേരെ കിതാബു തൗഹീദ് വഖൗലുല്ലാഹി തആല എന്ന് പറഞ്ഞുകൊണ്ട് പുസ്തകത്തിലേക്ക് കടക്കുകയാണ്. സാധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു പ്രസംഗം ആരംഭിക്കുകയോ അതല്ലെങ്കിൽ ഒരു കിതാബ് ആരംഭിക്കുകയോ അതല്ലെങ്കിൽ നിക്കാഹിന്റെ സന്ദർഭത്തിലോ അതല്ലെങ്കിൽ കച്ചവട കരാറുകൾ ഏർപ്പെടുന്ന സന്ദർഭത്തിലോ എല്ലാം ഖുത്ബത്തുൽ ഹാജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കാറുണ്ടായിരുന്നു. നിക്കാഹിന്റെ സന്ദർഭത്തിൽ അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥന നമ്മളെല്ലാ ഖുത്ബകളിലും ആമുഖമായി കേൾക്കാറുള്ള പ്രാർത്ഥന, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിക്കാഹിന്റെ സന്ദർഭത്തിൽ നടത്താറുണ്ടായിരുന്നു. അതുപോലെ കച്ചവടങ്ങൾ നടക്കുന്ന സന്ദർഭത്തിൽ കച്ചവടം പണ്ട് കൈ കൊടുത്തിട്ടായിരുന്നു കച്ചവടം ചെയ്തിരുന്നത്, അങ്ങനെ കൈ കൊടുക്കുന്ന സന്ദർഭത്തിൽ ഈ പ്രാർത്ഥന ചൊല്ലാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വളരെ ഗൗരവമുള്ള കാര്യങ്ങൾ നടക്കുന്ന സന്ദർഭത്തിൽ അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു എന്ന് തുടങ്ങുന്ന ഖുത്ബത്തുൽ ഹാജ, അതിന്റെ പേരെന്താണ്, ഖുത്ബത്തു അൽ ഹാജ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു. പിൽക്കാലഘട്ടത്തിൽ പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങൾ രചിക്കുന്ന സന്ദർഭത്തിൽ ഖുത്ബത്തുൽ ഹാജ അവർ എടുത്തു കൊടുക്കാറുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹത്തെ പോലെയുള്ള പല പണ്ഡിതന്മാരും ഖുത്ബത്തുൽ ഹാജ അവരുടെ എല്ലാ കിതാബുകളുടെയും ആമുഖമായി കൊണ്ടുവരാറുണ്ടായിരുന്നു. മാത്രമല്ല അല്ലാമ മുഹമ്മദ് നസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാ അദ്ദേഹം പറയാറുണ്ടായിരുന്നത് ഓരോ പ്രസംഗത്തിനു മുന്നെയും ഖുത്ബത്തുൽ ഹാജ പറയൽ വാജിബാണ് എന്ന് അദ്ദേഹത്തിന് അഭിപ്രായമുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ട് ഈ കിതാബിന് ഖുത്ബത്തുൽ ഹാജ ഇല്ല, എന്തുകൊണ്ട് ഈ കിതാബിന് ഈ ഗ്രന്ഥത്തിന് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഒരു ഖുത്ബത്തുൽ ഹാജ നൽകിയില്ല. ഇദ്ദേഹത്തിനെ പോലെ തന്നെ മുന്നേ മറ്റൊരു പണ്ഡിതന് ഖുത്ബത്തുൽ ഹാജ ഇല്ലാതൊരു കിതാബ് തുടങ്ങിയിട്ടുണ്ട്, പ്രസിദ്ധമായൊരു കിതാബ്. ആർക്കെങ്കിലും പറയാൻ സാധിക്കും ഈ കിതാബ്? صحيح البخاري احسنت بارك الله فيك صحيح البخاري امام البخاري رحمه الله അദ്ദേഹം ആരംഭിച്ചത് ഖുത്ബത്തുൽ ഹജ ഇല്ലാതെയാണ്. നേരെ കിതാബിലേക്ക് കടക്കുകയാണ് സഹീഹുൽ ബുഖാരിയിൽ. ഇമാം ബുഖാരി ഇവിടെ ഇമാം ബുഖാരിയുടെ കിതാബ് ഇവിടെ ലഭ്യമാണ്, നിങ്ങൾ തുറന്നു നോക്കാം. ആ കിതാബ് ആരംഭിച്ചുള്ളത് ഇങ്ങനെ തന്നെ. ഈ രണ്ട് പേരും ഈ പുസ്തകം ഇങ്ങനെ ആരംഭിക്കാനുള്ള കാരണമായി പണ്ഡിതന്മാരിൽ ചിലർ സാധ്യതയായി പറഞ്ഞത് ഇമാം അൽ ബുഖാരി റഹിമഹുള്ള അദ്ദേഹം സഹീഹുൽ ബുഖാരി രചിക്കുമ്പോൾ ആ പുസ്തകത്തിലുള്ള വിഷയം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളാണ്. നമുക്കെല്ലാവർക്കും അറിയ അയ്യുഹല്ലദീന ആമനു ലാ തുഖദ്ദിമു ബൈന യദൈല്ലാഹി വറസൂലി, അള്ളാഹുവിനും അവന്റെ റസൂലിനും മുൻകടന്ന് പ്രവർത്തിക്കാൻ പാടില്ല എന്നത് ശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ച കാര്യമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പറയുന്ന സന്ദർഭത്തിൽ അതിനു മുന്നേ നബിയുടെ ഹദീസിനു മുന്നേ മറ്റൊരു കാര്യം തന്റെ കലാമായി കൊണ്ടുവരുന്നത് അവർ ഇഷ്ടപ്പെട്ടില്ല എന്നതാണ് ചില പണ്ഡിതന്മാർ അതിന് കാരണമായി പറഞ്ഞത്. ഖുത്ബത്തുൽ ഹാജയും ഈ പുസ്തകത്തിൽ ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യവും അവർ പറയാതിരിക്കാനുള്ള കാരണം എന്തായിരുന്നു? അള്ളാഹുവിന്റെ റസൂലിനെ കലാമിന് മുന്നിൽ മറ്റൊരു കലാം വെക്കുന്നത് അവർ ഇഷ്ടപ്പെട്ടില്ല എന്നാണ് ചില ആളുകൾ അതിന് കാരണമായി പറഞ്ഞത്. ഇമാമുൽ ബുഖാരി റഹിമഹുള്ള അപ്രകാരം ചെയ്തത് ഈ കാരണം കൊണ്ടാണെങ്കിൽ ഷൈഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹം ഇപ്രകാരം ഗ്രന്ഥം രചിക്കുന്നതിന് കാരണമായി ചില ആളുകൾ പിൽക്കാലക്കാരായ ആളുകൾ പറഞ്ഞത് ഷൈഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് അദ്ദേഹം ഈ കിതാബ് രചിച്ചത് ഏത് വിഷയത്തിലാണ്? തൗഹീദിന്റെ വിഷയത്തിലാണ്, അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന കാര്യത്തിലാണ്, അള്ളാഹുവിന് നൽകപ്പെടേണ്ട അവകാശത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഈ കിതാബ്. അത്ര പ്രാധാന്യമുള്ള ഒരു കാര്യത്തിന് മുന്നേ വെക്കാൻ മാത്രം പ്രാധാന്യമുള്ള മറ്റൊരു വിഷയവുമില്ല. അതുകൊണ്ട് അദ്ദേഹം നേരെ കിതാബിലേക്ക് കടന്നു. കിതാബ് തൗഹീദ് വഖൗലുല്ലാഹ് അതല്ലെങ്കിൽ വഖൗലില്ലാഹ് രണ്ടും വായിക്കാം. കിതാബ് തൗഹീദ് വഖൗലില്ലാഹ് എന്നും വായിക്കാം, വഖൗലുല്ലാഹ് എന്നും വായിക്കാം. രണ്ട് രൂപത്തിലും ഇത് വായിക്കാം. ഈ രണ്ട് കാരണങ്ങളാണ്, ഈ കാരണമാണ് പണ്ഡിതന്മാർ ഇതിന് പറഞ്ഞിട്ടുള്ളത്. വല്ലാഹു അലം, അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് നമുക്ക് ഉറപ്പിച്ചു പറയാനും സാധിക്കുകയില്ല. പണ്ഡിതന്മാരിൽ ചിലരുടെ അഭിപ്രായമാണ് കിതാബ് തൗഹീദ് വഖൗലില്ലാഹ് എന്നും വായിക്കാം, വഖൗലുല്ലാഹ് എന്നും വായിക്കാം. എന്താണ് ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം? കിതാബ് തൗഹീദി, തൗഹീദിന്റെ കിതാബ്, വഖൗലില്ലാഹി, അള്ളാഹുവിന്റെ ആയത്തിനെ കുറിച്ച് പറയുന്ന കിതാബ്. മനസ്സിലായില്ലേ? അപ്പൊ വാവ് തൗഹീദിലേക്ക് ചേർക്കപ്പെട്ടതാണ്. വഖൗലില്ലാഹ് കിതാബു അത്തൗഹീദി, തൗഹീദിന്റെ കിതാബ്. വഖൗലില്ലാഹി, അള്ളാഹുവിന്റെ ആയത്തിനെ കുറിച്ച് പറയുന്ന കിതാബ്. അപ്പൊ രണ്ടും ഒരുമിച്ച് ചേർന്ന് വന്നതാണ്. തൗഹീദിനെ കുറിച്ചും ഈ ആയത്തിനെ കുറിച്ചും പറയുന്ന കിതാബ് എന്നായിരിക്കും അപ്പോൾ അതിന്റെ അർത്ഥം. മനസ്സിലായോ? കിതാബു അത്തൗഹീദി വഖൗലില്ലാഹി, തൗഹീദിനെ കുറിച്ച് പറയുന്ന കിതാബ്, അള്ളാഹുവിന്റെ ആയത്തിനെ കുറിച്ച് പറയുന്ന കിതാബ്, ഇതാണ് അതിന്റെ അർത്ഥം. രണ്ടാമത് ഒരു വായന ഉള്ളത് കിതാബ് തൗഹീദ് വഖൗലുല്ലാഹ്. കിതാബ് തൗഹീദ് അത് കഴിഞ്ഞു, ഇത് കിതാബ് തൗഹീദ്. ഇനി ഈ വിഷയത്തിലുള്ള ദലീൽ, ഒന്നാമത്തെ ദലീൽ എന്താണ്? വഖൗലുല്ലാഹ്, അള്ളാഹുവിന്റെ ആയത്ത്. അങ്ങനെയും ഇബ്തിദാഇ ഇസ്തിനാഫായി അങ്ങനെയും വായിക്കാവുന്നതാണ്. കിതാബ് തൗഹീദ് വഖൗലില്ലാഹ്, കൂടുതൽ നല്ലത് കിതാബ് തൗഹീദ് വഖൗലില്ലാഹ് എന്ന് പറയാം. പല നുസ്ഖകളും അങ്ങനെയാണ് ദബ്ത് ചെയ്തിട്ടുള്ളത്. കിതാബ് തൗഹീദ് വഖൗലില്ലാഹി തആല, അള്ളാഹുവിന്റെ ആയത്തിനെ കുറിച്ച് പറയുന്ന കിതാബ്. ഏതാണ് അവിടെ കൊടുത്തിട്ടുള്ള ആയത്ത്? സൂറത്തു സാരിയാത്ത് 51-ാമത്തെ അധ്യായമാണ്, 56-ാമത്തെ ആയത്ത്. വമ ഖലഖ്തു അൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ എന്ന ആയത്താണ് ഷൈഖുൽ ഇസ്ലാം ആദ്യമായി ഈ കിതാബിന് നൽകിയിട്ടുള്ളത്. പല ആധുനികരായ പണ്ഡിതന്മാരുടെയും രീതികൾ നമ്മൾ കണ്ടതാണ്. അവരവരുടെ പ്രസംഗങ്ങളും കിതാബുകളും റിസാലകളും തൗഹീദിന്റെ വിഷയത്തിലുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റു പല വിഷയങ്ങളിലാണെങ്കിലും, ആരംഭിക്കുന്ന സന്ദർഭത്തിൽ ഈ ആയത്ത് കൊണ്ട് തുടങ്ങുന്നത് കാണാൻ സാധിക്കും. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യം ഓർമ്മിപ്പിക്കേണ്ട കാര്യം എന്താണ്? അവനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് ഇബാദത്തിന് വേണ്ടിയിട്ടാണ് എന്ന കാര്യം ഏറ്റവും ആദ്യം അവനോട് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അവന്റെ ഏറ്റവും ആദ്യത്തെ മേൽ, അവന്റെ മേൽ നിർബന്ധമാകുന്ന ഏറ്റവും ആദ്യത്തെ വാജിബിന്റെ കാര്യമാണ്, നിന്നെ സൃഷ്ടിച്ചത് അള്ളാഹു ഇബാദത്തെയാണ്. ഷൈഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ പല കിതാബുകളും ആരംഭിച്ചത് ഈ ആയത്തുകൊണ്ടാണ്. അതുപോലെ തന്നെ ഷെയ്ഖ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ പല ദർസുകളും അദ്ദേഹം ആരംഭിക്കാറുണ്ടായിരുന്നത് ഈ ആയത്തുകൊണ്ടാണ്. കാരണം ഒരു മനുഷ്യനെ നമ്മൾ ഏറ്റവും ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത് നിന്നെ അള്ളാഹു സൃഷ്ടിച്ചത് ഇബാദത്തിന് വേണ്ടിയിട്ടാണ്. കാരണം പിന്നെ പറയാൻ പോകുന്ന ഏതൊരു കാര്യവും, മതപരമായി എന്തൊരു കാര്യം നമ്മൾ സംസാരിക്കാൻ പോകുന്നോ, അതൊക്കെ ഈ ആയത്തുമായി ബന്ധമുള്ളതാണ്. നിസ്കാരത്തെക്കുറിച്ചാണ് നമ്മൾ പ്രസംഗിക്കാൻ പോകുന്നതെന്ന് വിചാരിക്കാം. ഇവെന്തിന് നിസ്കരിക്കണം? അള്ളാഹു നിന്നെ ഇബാദത്തിന് വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചത്, ഇബാദത്തിൽപ്പെട്ടതാണ് നിസ്കാരം. സകാത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, നല്ല സ്വഭാവത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്തൊരു കാര്യത്തെക്കുറിച്ച്, ദീനിയായ എന്തൊരു കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കാൻ പോകുന്നതെങ്കിൽ അതിന്റെ അടിസ്ഥാനം ഈ ആയത്താണ്. നിന്നെ അള്ളാഹു സൃഷ്ടിച്ചത് ഇബാദത്തിന് വേണ്ടിയാണ്. വമാ ഖലഖ്തുൽ ജിന്ന വല ഇൻസ ഇല്ലാ ലിയഅബുദൂൻ. ഷൈഖ് ഈ കിതാബ് ആദ്യത്തിൽ തന്നെ കൊണ്ടുവരാനുള്ള കാരണം, കിതാബ് തൗഹീദ് എന്ന ഈ ഗ്രന്ഥത്തിൽ ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്ന തൗഹീദ് ഏത് തൗഹീദാണ്? തൗഹീദുൽ ഇബാദയാണ്, തൗഹീദുൽ ഉലൂഹിയയാണ്. തൗഹീദുർ റുബൂബിയല്ല, അതല്ലെങ്കിൽ തൗഹീദുൽ അസ്മാ വ സിഫാത്ത് അല്ല. മറിച്ച് ഞാൻ ഈ കിതാബിൽ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഇബാദത്തിനെ കുറിച്ചുള്ള തൗഹീദാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ആയത്തിൽ ആദ്യം എടുത്തു കൊടുത്തത്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ, ഇബാദത്തിന് വേണ്ടിയാണ് മനുഷ്യരെയും ജിന്നുകളെയും ഞാൻ സൃഷ്ടിച്ചത് എന്ന ആയത്ത് ആദ്യം ഷെയ്ഖ് കൊടുക്കാനുള്ള കാരണം എന്താണ്? ഞാൻ ഈ പുസ്തകത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം തൗഹീദുൽ ഇബാദയാണ്, തൗഹീദുർ റുബൂബിയ അല്ല, തൗഹീദുൽ അസ്മാ വ സിഫാത്ത് അല്ല, തൗഹീദുൽ ഉലൂഹിയ അതല്ലെങ്കിൽ തൗഹീദുൽ ഇബാദ അതല്ലെങ്കിൽ തൗഹീദുൽ ഖസ്ദ് വൽ ഇറാദ, ഈ ഇനത്തെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്ന സൂചന നൽകാൻ വേണ്ടിയാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് ഈ കിതാബിന് തുടക്കത്തിൽ ഈ ആയത്ത് നൽകിയത്. وَمَا خَلَقْتُ الْجِنَّ وَالْإِنسَ إِلَّا لِيَعْبُدُونَ وَمَا مَا എന്നது നഫിയുനു വേണ്ടി ഉപയോഗിക്കുന്ന ഹർഫാണ്. നഫി എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ വേണ്ടി. മാ ഷരിബ്തു എന്താ അർത്ഥം? ഞാൻ കുടിച്ചിട്ടില്ല. ഷരിബ്തു എന്ന് പറഞ്ഞാൽ ഞാൻ കുടിച്ചു. മാ ഷരിബ്തു എന്ന് പറഞ്ഞാലോ ഞാൻ കുടിച്ചില്ല. അത് നഫീന് വേണ്ടിയാണ്, നിഷേധിക്കാൻ വേണ്ടിയാണ്, ഒരു കാര്യമില്ല എന്ന് പറയാൻ വേണ്ടി. അതിനാണ് മാ എന്ന കലിമത്ത് ഉപയോഗിക്കുന്നത്. മാ ഖലഖ്തു, ഖലഖ സൃഷ്ടിച്ചു, ഖലഖ്തു ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. മാ ഖലഖ്തു ഐ ഔജദ്തു, ഔജദ ഔജദ്തു ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഖലഖ്തു എന്ന് പറഞ്ഞാൽ പുതുതായി ഉണ്ടാക്കിയിട്ടില്ല. മാ ഖലഖ്തു ഐ മാ ഔജദ്തു. മാ ഖലഖ്തു അൽജിന്ന, അൽജിൻ ജിന്ന എന്നാൽ ഹും ആലമുൽ ഗൈബിയും അദൃശ്യമായ ഒരു സമൂഹമാണ്, നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു സമൂഹമാണ്. ജിന്ന് എന്ന പദത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റാത്തതാണ് അവർ എന്നതിലുള്ള സൂചന. എന്താ സൂചന? ഒരു കലിമത്തിൽ ജീമും നൂനും ചേർന്ന് വന്നു കഴിഞ്ഞാൽ അതിൽ എപ്പോഴും മറഞ്ഞിരിക്കുക എന്ന അർത്ഥമുണ്ടായിരിക്കും. ജീമും നൂനും ഒരു കലിമത്തിൽ വന്നു കഴിഞ്ഞാൽ ആ കലിമത്തുകൾക്ക് എല്ലാം തന്നെ, അത് ഏത് കലിമത്താണെങ്കിലും, ജീമ് നൂന് നൂന് ഈ മാദ്ദ ഈ രൂപത്തിലുള്ള ലഫ്ദ് വരെയാണെങ്കിൽ അതിൽ മറഞ്ഞിരിക്കുന്നത് എന്ന അർത്ഥമുണ്ട്. ഉദാഹരണം ജന്ന, സ്വർഗം കാണാൻ പറ്റിയതാണ്? ഇല്ല, മറഞ്ഞിരിക്കുന്നതാണ്. അതുപോലെ തന്നെ മജ്നൂൺ, ബുദ്ധിയില്ലാത്തവന്ന് പറയാം. കാരണം എന്താ? ബുദ്ധി അവൻ്റെ അടുത്ത് കാണാനില്ല, അവന്റെ ബുദ്ധി അവൻ്റെ അടുത്ത് കാണാൻ, അത് മറഞ്ഞുപോയി. അതുപോലെ തന്നെ ഹൃദയത്തിന് പറയാറുള്ളത് ജിനാൻ, ഈ മൊബൈലാണെങ്കിലും സൈലന്റ് ആക്കുകയാണെങ്കിലും ഒരുപാട് ജിനാൻ ഹൃദയത്തിന് പറയാറുള്ള, അതുതന്നെ ഹൃദയം കാണാനില്ല, ഹൃദയം കാണാൻ. ജീവ് നൂണ് നൂണ് ഈ മാദ്ദ മറഞ്ഞിരിക്കുന്നത്, ഇസ്തിതാർ മറഞ്ഞിരിക്കുന്ന ഒരു സുത്ത് ഒരു ഒരു മറയുള്ള കാര്യങ്ങൾക്കാണ് ഈ ഹർഫുകൾ വരാറുള്ളത്. ഇപ്പൊ ജിന്ന് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, അവർ റൈബിയായ ഒരു സമൂഹമാണ്. അവരിൽ ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്. വമിന്ന സ്വാലിഹൂന വമിന്ന ദൂന ദാലിക്, സൂറത്തുൽ ജിന്നിൽ പറഞ്ഞതുപോലെ ഞങ്ങളിൽ സ്വാലിഹ്യങ്ങളുണ്ട്, ഞങ്ങളിൽ അതല്ലാത്ത ആൾക്കാരുമുണ്ട്. സ്വാലിഹ്യങ്ങളല്ലാത്ത ആൾക്കാരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളാ അദ്ദേഹം പറഞ്ഞത് ജിന്നുകളുടെ കൂട്ടത്തിൽ അഹ്ലു സുന്നയുണ്ട്, അഹ്ലുൽ ബിദഅ ഉണ്ട്, എല്ലാ വിഭാഗവുമുണ്ട്. ജഹമികളുണ്ട്, മുഅ്തസലികളുണ്ട്, എല്ലാ വിഭാഗവുമുണ്ട്. അതുപോലെ തന്നെ പിന്നെ കാഫിറുകളുണ്ട്, നസ്രാനികളുണ്ട്, ഇവരൊക്കെ ജിന്നുകളുടെ കൂട്ടത്തിലുമുണ്ട്. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ എന്തൊക്കെ ഉണ്ട്, അതൊക്കെ ജിന്നുകളുടെ കൂട്ടത്തിലുമുണ്ട് എന്ന് ഷെയ്ഖ് ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളാ പറഞ്ഞത്. ജിന്നുണ്ടാകില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം അവരുടെ കൂട്ടത്തിൽ ഉണ്ടാകും എന്നുള്ള സംശയമാണ്. ജിന്നന്നില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ജിന്നുകളുടെ കൂട്ടത്തിൽ ഉണ്ടാകുമെന്ന് സംശയം. എന്തായാലും ജിന്നുകളെ നിഷേധിക്കുക എന്നത് ഇജ്മാഇനെ നിഷേധിക്കലാണ്. ജിന്നുകളെ നിഷേധിക്കുക എന്നത് ഖുർആനിനെയും സുന്നത്തിനെയും ഇജ്മാഇനെയും നിഷേധിക്കലാണ്. ഇത് പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞ കാര്യമാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു ഖയ്യിം റഹിമഹുള്ളാ അദ്ദേഹം പറഞ്ഞത് ജിന്ന്, സിഹർ ഇത്യാദി കാര്യങ്ങളൊക്കെ ലോകത്ത് ഒരു സമൂഹവും നിഷേധിച്ചിട്ടില്ല. കുഫ്ഫാറുകൾ നിഷേധിച്ചിട്ടില്ല, യഹൂദരും നസ്രാനികളും നിഷേധിച്ചിട്ടില്ല. അതുപോലെ തന്നെ മുസ്ലിം ഉമ്മത്തിൽ എല്ലാവരും തന്നെ അത് അംഗീകരിച്ചവരാണ്. ഇല്ല ബഅദുൽ ഹുസാല മിനൽ മുഅ്തസില, ബുദ്ധിയില്ലാത്ത വിദ്ധികളായ മുഅ്തസിലത്തെ ചില ആളുകൾ മാത്രം നിഷേധിച്ചിട്ടുള്ളൂ. പിന്നെ കുറച്ച് യുക്തിവാദികൾ. അല്ലാതെ മുസ്ലിം ഉമ്മത്ത് ജിന്നിന്റെ കാര്യത്തിലോ സിഹറിന്റെ കാര്യത്തിലോ സംശയിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ കിതാബ് ഇജാദുൽ മഅാദിൽ പറഞ്ഞത് കാണാൻ സാധിക്കും. വമാ ഖലഖ്തു അൽ ജിന്ന വൽ ഇൻസ, ജിന്ന് എന്ന സമൂഹത്തെ നിഷേധിക്കുന്ന ആളുകളുടെ ഹുക്മ് അവർ കാഫിറാണ് എന്നതാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. കാരണം ഖുർആനിൽ വ്യക്തമായി വന്ന കാര്യമാണത്. സൂറത്തുൽ ജിൻ എന്ന് പറഞ്ഞ സൂറത്താണ്. വൽ ഇൻസ്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ. ഇൻസ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ. അവർക്ക് ആ പേര് കിട്ടാനുള്ള കാരണം ലിഅന്നഹും യഅനസൂൻ, കാരണം അവർ പരസ്പരം അടുക്കുന്നവരാണ്. മനുഷ്യന്മാർ പരസ്പരം ഇനാസ് എന്ന് പറഞ്ഞാൽ പരസ്പരമുള്ള അടുപ്പിനാണ് പറയുക. അടുപ്പത്തിന് പരസ്പരം സ്നേഹിക്കുകയും ഒരുമിച്ചിരിക്കുകയും കൂടിച്ചേരാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന മനസ്സുള്ള ആൾക്കാരാണ് മനുഷ്യന്മാർ. അതുകൊണ്ടാണ് ഇൻസ് എന്ന പദം അല്ലെങ്കിൽ ഇൻസാൻ എന്ന പദം അവർക്ക് വന്നത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ല ലിയഅബ്ദൂൻ. ഇല്ല എന്ന കലിമത്ത് ഇസ്തിസ്നായിൽ വേണ്ടിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആ അല്ലാതെ എന്നുള്ള അർത്ഥം ഇസ്തിസ്നാ എന്ന് പറയും. അതിനുവേണ്ടിയാ ഇല്ല എന്ന പദം ഉപയോഗിക്കുന്നത്. അത് മാത്രമല്ല നഫീനോടൊപ്പം ഇല്ല എന്ന പദം വന്നു കഴിഞ്ഞാൽ മാത്രമെന്ന അർത്ഥം കിട്ടും. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല, അവൻ മാത്രമാണ് ഇലാഹ്, അവൻ മാത്രമാണ് ഇബാദത്തിന് അർഹൻ എന്ന മാത്രം എന്ന അർത്ഥം അതിന് കിട്ടും. ഹസറിന്റെ അർത്ഥം കിട്ടും. ലഅന്ന മാ അന്നാഫിയ മഅ ഇല്ല യുഫീദുൽ ഹസർ. നഫീന്റെ മാ അറബി പറയ കുട്ടികൾ കൂടി ഉപകാരപ്പെടും. മാ എന്ന പദം ഇല്ല എന്ന അർത്ഥത്തിൽ വരുന്ന മാ എന്നത് അത് ഇല്ല എന്ന കലിമത്തിനോടൊപ്പം വന്നു കഴിഞ്ഞാൽ മാത്രം എന്ന അർത്ഥം അതിന് കിട്ടും. മാ ഖലഖ്തുൽ ജിന്ന വലീസ്, ജിന്നിനെയും മനുഷ്യനെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. ഇല്ല ലിയഅബൂദു, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അതിന് മാത്രമാണ് സത്യം. ഇബാദത്തിന് വേണ്ടി മാത്രം, അതാണ് അവരുടെ ലക്ഷ്യം, അതിനു വേണ്ടി മാത്രമാണ് സൃഷ്ടിച്ചത്. യഥാർത്ഥത്തിൽ ചില ജമാഅത്തിന്റെ ആളുകൾ അല്ലെങ്കിൽ ഇഖ്വാൻ മുസ്ലിമൂന്റെ ചില ആളുകൾ മാത്രമെന്ന അർത്ഥം കൊണ്ട് ചില വിശദീകരണങ്ങൾ, ഇല്ലാത്ത വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. അവർ പറഞ്ഞു പരിപൂർണമായും ഇബാദത്ത് ചെയ്യണം, ഇബാദത്തല്ലാതെ മറ്റൊന്നും മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരു അർത്ഥത്തിനില്ല. അവന്റെ സൃഷ്ടിച്ചതിന് പിന്നിലുള്ള ഹിക്മത്ത് എന്താണ്? ഇബാദത്ത് മാത്രമാണ്. അല്ലാതെ ദുനിയാവിൽ ജീവിതം കുറെ ബിസിനസ് ചെയ്ത് കുറെ കാലം ജീവിച്ച് തള്ളാൻ വേണ്ടിയിട്ടല്ല മനുഷ്യനെ സൃഷ്ടിച്ചത്. മറിച്ച് അവനെ സൃഷ്ടിച്ചതിന് പിന്നിൽ ആകെയുള്ള ലക്ഷ്യം ഇബാദത്ത് മാത്രം. വമാ ഉമിറു ഇല്ല ലിയഅബ്ദുല്ലാഹ്, അവരോട് ആകെ കൽപ്പിക്കപ്പെട്ടു. വമാ ഉമിറു, അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടേ ഇല്ല. ഇല്ല ലിയഅബ്ദുല്ലാഹ്, അവർ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഇബാദത്ത് നൽകുക എന്നതല്ലാതെ മറ്റൊന്നും അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഖുൽ ഇന്ന സലാത്തി വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമർതു. അല്ലേ, എന്റെ നമസ്കാരം, എന്റെ ബലികർമ്മങ്ങൾ, എന്റെ ജീവിതം, മരണം ഇതൊക്കെ അല്ലാഹുന, ലാ ശരീക ലഹു, അവന് പങ്കുകാരനില്ല ആ കാര്യത്തിലൊന്നും. വബിദാലിക ഉമർത്, അപ്രകാരമാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്തിന്? അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഇബാദത്ത് എടുക്കാൻ വേണ്ടി മാത്രമാണ്. ഇല്ല ലിയഅബ്ദൂൻ ഐ മാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ലിഅയ്യി ഷൈഇൻ ഇല്ല ലിഇബാദ, ഇബാദത്തല്ലാതെ മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടും ഞാൻ അവരെ സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ ലിയഅബ്ദൂൻ എന്ന് പറഞ്ഞു ഇബാദത്തിന് വേണ്ടി. കുറച്ചൊരു നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മനസ്സിലാകുന്ന ഒരു മബഹത്താണ് ഇനി വരാൻ പോകുന്നത്. ഇവിടെയുള്ള ലാമിന്റെ അർത്ഥം എന്താണ്? ലാം രണ്ട് രൂപത്തിൽ ഉപയോഗിക്കാം. ഒന്ന്, ലാം ലിത്തലീൽ ഔ ലിൽ ഹിക്മ. ഈ രണ്ട് പദങ്ങൾ അതിനുപയോഗിക്കാം. ലാമുൽ ഹിക്മ ഔ ലാമു തഅലീൽ, കാരണം വിശദമാക്കാനുള്ള ലാം. ഉദാഹരണത്തിന്, ഇഷ്തറൈതുൽ ഖലമ ലിഅക്തുബ്, ഞാൻ പേന വാങ്ങിച്ചു എഴുതാൻ വേണ്ടി. അതല്ലെങ്കിൽ അഖദ്തുൽ ഖലമ ലിഅക്തുബ്, ഞാൻ പേന എടുത്തു എഴുതാൻ വേണ്ടി. ഇവിടെ പേന എടുക്കുക എന്ന ആ പ്രവൃത്തിയുടെ കാരണം എന്താണ്? എഴുത്ത് എന്നതാണ്. അപ്പൊ ആ കാരണം വ്യക്തമാക്കാൻ വേണ്ടിയുള്ള ലാമാണ് ലാമു അൽ ഹിക്മ. രണ്ടാമത്തേത് പണ്ഡിതന്മാർ പറഞ്ഞു ലാം അല്ലത്തി തദുല്ലു അലൽ ഇല്ലത്തിൽ മൂജിബ, ഒരു കാര്യത്തെ നിർബന്ധമാക്കുന്ന
ഈ കാരണമുണ്ടായാൽ അതിന് ബാക്കിയായി മറ്റൊരു കാര്യം. ഉദാഹരണത്തിന് ഉദാഹരണം പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാകും. ചൂടിന്റെ കാഠിന്യം കാരണത്താൽ ഗ്ലാസ് പൊട്ടി. ചൂടിന്റെ കാഠിന്യം കാരണത്താൽ ഗ്ലാസ് പൊട്ടി. അപ്പൊ ആ ചൂടിന്റെ കാരണം അതിന്റെ ഹിക്മത്താണോ വിശദീകരിക്കുന്നതല്ല. ചൂട് കാരണം എന്തായി? അവിടെ ലാം ഉപയോഗിക്കുന്നത് ചൂടുണ്ടായോ ഇത് പൊട്ടും, ചൂട് കൊണ്ടാണ് ഇത് പൊട്ടിയത് എന്ന് അറിയിക്കാനാണ് ലാം ഉപയോഗിക്കുന്നത്. ഈ രണ്ട് അഭിപ്രായത്തിന്റെ വിശദീകരണത്തിൽ പറയപ്പെട്ടിട്ടുണ്ട്. ഒരു വിഭാഗം പറഞ്ഞു, ഒന്നാ ഹറത്തുൽ ജിന്ന വലീസ് എല്ലാവരെയാകുന്നു, മനുഷ്യരെയും ജിന്നുകളെയും ഞാൻ സൃഷ്ടിച്ച പിന്നിലുള്ള ഹിക്മത്ത് എന്താണ്? അവരെനിക്ക് ഇബാദത്ത് ചെയ്യുക എന്നതാണ്. വേറൊരു വിഭാഗം പറഞ്ഞു, ഒന്നാ ഹറത്തുൽ ജിന്ന വലീസ മിനൽ മുഅ്മിനീൻ എല്ലാവരെയാകുന്നു, ജിന്നുകളിലെയും മനുഷ്യരെയും മനുഷ്യരിലെയും മുഅ്മിനീങ്ങളെ ഞാൻ സൃഷ്ടിച്ചത് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ അതും എനിക്ക് ഇബാദത്ത് ചെയ്യും. അവരെനിക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ മുഅ്മിനീങ്ങളായ ജിന്നുകളെയും മനുഷ്യരെയും സൃഷ്ടിച്ചത്. അപ്പൊ അവിടെ മുഅ്മിനീങ്ങൾക്ക് മാത്രം ബാധകമണിയായി. ഈ ആയത്തിൽ തഫ്സീർ സലഫുകളിൽ പലരും പറഞ്ഞ തഫ്സീറാണ്. ഉദാഹരണത്തിന് സുദ്ദി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, الضحاك رحمه الله سلفുകൾ പെട്ട വലിയ മുഫസ്സറാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞു, അൽ മുറാദു ബിദാലിക്കൽ മുഅ്മിനൂൻ, ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് മുഅ്മിനീങ്ങൾ മാത്രമാണ്. മുഅ്മിനീങ്ങൾ അല്ലാഹു സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ്? അല്ലാഹുക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. മനസ്സിലായോ? തഫ്സീർ മനസ്സിലായോ നിങ്ങൾക്ക്? രണ്ട് തഫ്സീറുണ്ട്. ഒന്ന്, മനുഷ്യന്മാരായ എല്ലാ മനുഷ്യരെയും എല്ലാ ജിന്നുകളെയും ഞാൻ സൃഷ്ടിച്ചത് എന്തൊരു കാരണത്തിന് വേണ്ടിയാണ്? എനിക്ക് ഇബാദത്ത് ചെയ്യുക എന്ന കാരണത്തിന് വേണ്ടിയാണ്. ഒന്നാമത്തെ തഫ്സീർ അതാണ്. അതാണ് കൂടുതൽ മഷ്ഹൂറായ തഫ്സീർ, കൂടുതൽ പ്രസിദ്ധമായ തഫ്സീർ അതാണ്. മനസ്സിലായോ? വ്യക്തമായി മനസ്സിലായോ? മനുഷ്യരെയും ജിന്നുകളെയും ഞാൻ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ്? എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അത് ആ കാരണത്തിനാണ് അവരെ സൃഷ്ടിച്ചത്. മനസ്സിലായല്ലോ? ഒന്ന്. രണ്ടാമത്തെ തഫ്സീർ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ മിനൽ മുഅ്മിനീൻ ഇല്ലാ ലിയഅ്ബുദൂൻ, മുഅ്മിനീങ്ങളിൽപ്പെട്ട ജിന്നുകളെയും ഇൻസുകളെയും ഞാൻ സൃഷ്ടിച്ചത് എന്തിനാണ്? എനിക്ക് ഇബാദത്ത് ചെയ്യാനാണ്. അപ്പൊ അവർ എനിക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ടേയിരിക്കും. എനിക്ക് ഇബാദത്ത് ചെയ്യുക എന്നതിനു വേണ്ടിയാണ് ഞാൻ അവരെ പഠിച്ചത്. ഈ ആയത്ത് ഇപ്രകാരം വിശദീകരിച്ചവർ പറഞ്ഞു, ഇതിനോട് സമാനമായ മറ്റൊരായത്ത് കൂടിയുണ്ട്. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറം മിനൽ ജിന്നി വൽ ഇൻസ്, നരകത്തിലേക്ക് വേണ്ടി ഞാൻ കുറച്ച് ജിന്നുകളെയും മനുഷ്യരെയും സൃഷ്ടിച്ചിട്ടുണ്ട്. ഞാൻ നരകത്തിലേക്ക് വേണ്ടി കുറച്ച് ജിന്നുകളെയും മനുഷ്യരെയും സൃഷ്ടിച്ചു. അവരെനിക്ക് ഇബാദത്തില്ല. രണ്ടു ആയത്തുകളും എന്താണ്? പരസ്പര പൂരകമാണെന്ന് ചിലർ പറഞ്ഞു. ഒരു വിഭാഗം പറഞ്ഞു, ഒമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ് ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇബാദത്ത് ചെയ്യുക എന്ന ഹിക്മത്തിനു വേണ്ടി ഞാൻ അവരെ സൃഷ്ടിച്ചത്. മറ്റൊരു വിഭാഗം പറഞ്ഞു, മുഅ്മിനീങ്ങളെ സൃഷ്ടിച്ചത് എനിക്ക് ഇബാദത്ത് ചെയ്യുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ്. രണ്ടു തമ്മിൽ വ്യത്യാസം മനസ്സിലായില്ലേ? ഈ രണ്ടാമത്തെ അഭിപ്രായം പറഞ്ഞവർ പറഞ്ഞു, അതിന് സമാനമായ ആയത്താണ് അള്ളാഹു പറഞ്ഞു, വലഖദ് ദറഅനാ ലിജഹന്നമ കസീറം മിനൽ ജിന്നി വലിൻസ്, നരകത്തിനു വേണ്ടി നാം കുറച്ച് ജിന്നുകളെയും ഇൻസുകളെയും സൃഷ്ടിച്ചിട്ടുണ്ട്. ലഹും ഖുലൂബുൽ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയങ്ങളുണ്ട് അതുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല. ആയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമാണ്. ഈ രണ്ട് വിശദീകരണങ്ങളും ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയപ്പെട്ടു. ഇൻഷാ അല്ലാഹ് ഈ വിഷയത്തിൽ സലഫുകൾ പറഞ്ഞ മറ്റഭിപ്രായങ്ങൾ നമുക്ക് നമസ്കാരത്തിന് ശേഷം എടുക്കാം. അല്ലാഹുൽ മുവഫ്ഖ് വസല്ലല്ലാഹു വസല്ലമ ബറകാല നബീന മുഹമ്മദ്.